വിവരങ്ങൾ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ തന്റെ അടിയാരോട് കരുണയെ നിമിഷ രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവശം സർവത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഇതുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, തന്റെ ദുരഫലമായ നമ്മുടെ കർത്താവായ യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യമർത്തറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ദേവതമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാർഹിമോർ ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിരിക്കുന്ന ഈ സായം സന്ധ്യയായിട്ട് വീണ്ടും നിന്നെ സ്തുതിക്കുന്നു. നിന്റെ കൃപയും കരുണയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഞങ്ങളോട് കൂടെയിരുന്നു. നിന്റെ അനുഗ്രഹങ്ങളാലും കൃപയാലും കർത്താവ് ഇന്ന് ഞങ്ങളെ കൂട്ടിച്ചേർത്തതിനെ ഓർമ്മ സ്തോത്രം ചെയ്യുന്നു. നിന്റെ കരുണയിലല്ലാതെ മറ്റെങ്ങും ഞങ്ങൾക്ക് ആശ്രയിപ്പാനായിട്ടില്ല. ദൈവമായ കർത്താവേ, പരിഭാവനമായിരിക്കുന്ന നോമ്പിന്റെ ദിവസങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ വിശുദ്ധ സ്ലേഹന്മാരുടെ ജീവിത മാതൃക ഞങ്ങൾക്ക് പിൻപറ്റുവാൻ തക്കവണ്ണം ഇടയാക്കണം. പരിശുദ്ധാത്മാവിന്റെ കൃപയും തേജസ്സും ഞങ്ങളെല്ലാവരോടും ഞങ്ങളുടെ ഈ പഠന ശുശ്രൂഷയോടും കൂടെ ഇരിക്കണമേ. ഇതുവരെ നടത്തിയ ദൈവത്തിന്റെ അളവറ്റ കൃപയും കരുണയും തുടർന്നുള്ള ദിവസങ്ങളിലും അനവധി നിരവധിയായിട്ട് കർത്താവേ ഞങ്ങളെ വഴി നടത്തുമാറാകണമേ. നന്മകളിലേക്ക് ഉയരുവാനും പ്രായോഗികമായ യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് തീരുവാനും തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ചുരുങ്ങി നിന്ന അനുഗ്രഹങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവകരുണ തുടർന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കുമെന്നേക്കും സ്തുതിയും സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ. സ്ലീഹാ നോമ്പിൽ ചൊല്ലേണ്ടതായ പ്രത്യേക പ്രാർത്ഥന ചൊല്ലുന്നു. ബാർഹിമോർ, കർത്താവേ, പഠിത്തമില്ലാത്തവരും പോഷന്മാരുമായിരുന്ന മീൻപിടുത്തക്കാർ നിന്നോട് ചേർന്ന് നിന്റെ ശിഷ്യന്മാരായി തീർന്നപ്പോൾ ലോകത്തിലെ തത്വജ്ഞാനികൾ പോലും അവരെ ജയിപ്പാൻ കഴിയാത്തവണ്ണം ജ്ഞാനികളും സമർത്ഥന്മാരുമായി ഭേദപ്പെട്ടതുപോലെ ഞങ്ങൾ നോയമ്പാലും പ്രാർത്ഥനകളാലും സൽപ്രവർത്തികളാലും നിന്നോട് ചേർന്ന് നിനക്കിഷ്ടമുള്ളവരായിരിക്കാനും നിന്റെ തിരുവിഷ്ടം ചെയ്ത് ജീവിപ്പാനും നിന്റെ കൃപ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. കർത്താവേ, നിന്നോടുള്ള സ്നേഹത്താൽ മാർ പത്രോസ് സ്ലീഹ തലകീഴായുള്ള മരണത്തിനും മാർ പൗലോസ് സ്ലീഹ വാളിന്റെ മൂർച്ചയ്ക്കും നിന്റെ തിരുനാമത്തിനു വേണ്ടി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഞങ്ങളും നിന്നെ സത്യമായി സ്നേഹിച്ച് നിന്റെ തിരുനാമത്തിനു വേണ്ടി കഷ്ടതകളും ഞെരുക്കങ്ങളും സഹിപ്പാനും യാതൊരുവിധ ഉപദ്രവങ്ങളോ മരണമോ നിന്നിൽ നിന്ന് ഞങ്ങളെ വേർപെടുത്താതിരിക്കാനും നിന്റെ കൃപ ഞങ്ങൾക്ക് സഹായമായിരിക്കണമേ. അവരുടെ പ്രാർത്ഥനകളാൽ സകല ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, വിശുദ്ധ സ്ലീഹന്മാരുടെ പ്രാർത്ഥനകളാൽ അവരെ പോലെ ഞങ്ങൾ ലോകത്തെയും അതിന്റെ മോദങ്ങളെയും ജയിച്ച് പരമാനന്ദകരമായ ലോകത്തിലെ നിത്യജീവനെ ആഗ്രഹിപ്പാനും അവകാശിപ്പാനും യോഗ്യരായി തീരണമേ. ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടാതെ ആത്മാവിനെയും ശരീരത്തെയും അഗ്നി നരകത്തിലിടുവാൻ കഴിയുന്നവനെ ഭയപ്പെടുവാനും ശരീരത്തെക്കാൾ ആത്മാ വെടിപ്പിനെയും വിശുദ്ധിയെയും കരുതി ക്രിസ്ത്യാനികൾക്ക് ഉചിതമായ പ്രകാരം ജീവിപ്പാനും നിന്റെ കൃപ ഞങ്ങൾക്കെല്ലാവർക്കും സഹായമായിരിക്കണമേ. ആമീൻ. ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, നമ്മളുടെ MMVS ന്റെ നേതൃത്വത്തിലുള്ള വേദ പഠന ക്ലാസ്സുകളിൽ പരിശുദ്ധനായ പത്രോസ് ലീഹായുടെ ഒന്നാം ലേഖനത്തിൽ നിന്നുള്ള പഠനം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഇന്ന് നമ്മൾ വേദപുസ്തകത്തിൽ നിന്നുള്ള പത്രോസ് ലീഹായുടെ ലേഖനത്തിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം. എന്നാൽ എനിക്ക് ഒരു കാര്യം കൂടി പൂർത്തീകരിക്കാനായിട്ടുണ്ട്. നമ്മുടെ മതോപദേശ സാരങ്ങളിൽ നിന്നുള്ള വിശുദ്ധ വേദപുസ്തകത്തിന്റെ ക്യാനനൈസേഷൻ ഓഫ് ഹോളി ബൈബിൾ എന്നുള്ള ഒരു ചാപ്റ്ററും കൂടി നമുക്ക് പൂർത്തീകരിക്കാനായിട്ടുണ്ട്. അത് അടുത്ത ആഴ്ചയിൽ എടുത്തു തരാം എന്ന് ഞാൻ കരുതുന്നു. ആ കൂട്ടത്തിൽ തന്നെ പത്രോസ് ലീഹായുടെ ലേഖനത്തിൽ നിന്നുള്ള പൊതുവായ ചില കാര്യങ്ങളും കൂടി അങ്ങനെ അടുത്ത ആഴ്ചയായിരിക്കും ക്ലാസ്സുകളൊന്ന് ഔദ്യോഗികമായിട്ട് അവസാനിപ്പിക്കുക. എങ്കിലും ഇന്ന് ലേഖനത്തിൽ നിന്നുള്ള പഠനങ്ങൾ ഇന്ന് അങ്ങ് അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത്. കുറച്ച് വാക്യങ്ങൾ കൂടിയേ ഉള്ളൂ. അത് നമുക്ക് ലഭ്യമാകുന്ന സമയത്തിന്റെ ഒരു പക്ഷേ അതിന് മുൻപായിട്ട് തന്നെ തീരുമാനിക്കാം. എന്തായാലും ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ഇത്രത്തോളം ദൈവം അത്ഭുതകരമായിട്ട് നടത്തിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അടുത്ത ദിവസങ്ങളിലുള്ള ഒക്കെ മാത്രമേ ഒരല്പം ആൾക്കാരൊക്കെ കുറഞ്ഞു പോയുള്ളൂ. കഴിഞ്ഞ ആഴ്ചയില് ആൾക്കാർ അല്പം കുറവായിരുന്നു. ഈ ആഴ്ചയിൽ 10-16 പേരെങ്കിലും കയറി പോയി തുടർന്ന് കുറച്ച് പേരോടൊക്കെ അതിനകത്ത് കയറുമെന്ന് വിചാരിക്കുകയാണ്. എന്തായാലും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്നത് പോലെ പഠിക്കുന്ന കാര്യങ്ങൾ പരീക്ഷയിൽ എഴുതി തീർച്ചയായിട്ടും നമുക്ക് വിജയം ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്തിരി കഷ്ടപ്പാടൊക്കെ ചെയ്യുന്നത്. പക്ഷെ ജീവിതത്തിന്റെ അഗ്നിശോധനയെങ്കിലും പരീക്ഷയെങ്കിലും തളർന്നു പോകാതെ ഇത് പ്രായോഗികം കൂടി ആക്കണം. തിയറി നമുക്ക് എഴുതി മാർക്കൊക്കെ മേടിക്കാം, പ്രാക്ടിക്കലാക്കി മാർക്ക് മേടിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. അത് ജീവിതത്തിലാണ്. കോളേജിലാണെങ്കിൽ പ്രാക്ടിക്കൽ ഏതെങ്കിലും ഒരു ലാബിൽ നടക്കുമായിരുന്നു. പക്ഷേ തിരുവചനം ആയതുകൊണ്ട് അതിന്റെ പ്രാക്ടിക്കൽ നടക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്യാണ്ടൊക്കെ വേണം പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവവചനത്തിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാണ്. പരീക്ഷയിൽ മാർക്ക് മേടിക്കുക തന്നെ വേണം. അതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മുടെ അറിവും നമുക്കുള്ള ശേഷിയും താലന്തുകളും ഒക്കെ ദൈവസന്നിധിയിൽ പ്രകടിപ്പിക്കുന്നതിനുള്ള അവസരം കൂടിയാണ്. എന്തായാലും അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലൈനും ഒക്കെ അടുത്ത ആഴ്ചയിൽ തന്നെ നമുക്ക് അങ്ങനെ അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 5-ാം അധ്യായമായിരുന്നു. 5-ാം അധ്യായത്തിൽ പത്രോസ് ലീഹ നമ്മളെ ഓർപ്പിച്ചതായ കാര്യങ്ങൾ, എക്സോട്ടേഷൻ ടു ദ എൽഡേഴ്സ് അല്ലെങ്കിൽ ലീഡേഴ്സ് ഓഫ് ദി ചർച്ച് എന്നുള്ളതാണ്. 1-4 വാക്യങ്ങൾ നമ്മൾ കണ്ടത്. നിങ്ങളിലുള്ള മൂപ്പന്മാരെ, ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായി ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന്റെ ഹിതമാമണ്ണവും മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവീൻ. എന്നാൽ ഇടയെ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കീടം പ്രാപിക്കും എന്നുള്ളതാണ് നമ്മൾ 4 കണ്ടത്. അപ്പോൾ സഭയിലെ പ്രസ്ബിറ്റേഴ്സ് എങ്ങനെയായിരിക്കണം, പുരോഹിതന്മാരെങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ എപ്പിസ്കോപ്പോസ്, ഡിയാക്കണോസ്, പ്രസ്ബിറ്ററോസ് എന്നിവര് ഈ 3-tier മിനിസ്ട്രിയിലുള്ള ആൾക്കാർ എങ്ങനെ വേണം ഇടവകളുടെ മേലെ ശുശ്രൂഷ നടത്തേണ്ടത് എന്നുള്ളത് ഓർപ്പിക്കുകയായിരുന്നു. അവരോട് വളരെ ശക്തമായിട്ടാണ് പൗലോസ് ലീഹ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടമാണ്, അതിനെ മേയ്ക്കുകയാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. അത് നിങ്ങൾ നിർബന്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അത് ദൈവത്തിന്, അതായത് നിങ്ങള് നിങ്ങളുടെ മേൽ ഏതാണ്ട് ഒരു വലിയ ഭാരം കിടക്കുന്നു എന്നുള്ള രീതിയിലല്ല, നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാം വണ്ണം ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ വേണം പുരോഹിതന്മാർ ശുശ്രൂഷ അനുഷ്ഠിക്കുവാനെന്നും മനഃപൂർവ്വമായിട്ടും വേണം എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്പോണ്ടേനിയസ് ആയിട്ട് മനസ്സിൽ നിന്ന് വരുന്ന ഒരു രീതിയിൽ വേണം ആ കാര്യങ്ങൾ നിർവഹിക്കുവാൻ, അതൊന്നും ആർട്ടിഫിഷ്യൽ ആയി പോകരുത് എന്ന് ഓർപ്പിക്കുന്നു. പിന്നീട് പറയുന്ന ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടെയും. അപ്പൊ ദുരാഗ്രഹം വിടണം എന്നുള്ളത് പറയുന്നു. ഉള്ളത് കൊണ്ടൊക്കെ തൃപ്തിപ്പെടുവാനും ഒക്കെയുള്ള പ്രബോധനമാണ് അവിടെ നൽകുന്നത്. പിന്നീട് ഉന്മേഷത്തോടെ, ഞാനത് പറഞ്ഞായിരുന്നു, യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നതിന് ശവിക്കപ്പെട്ടവൻ എന്നാ പറയുന്നത്. അത് അച്ഛന്മാരും ജനങ്ങളും ഒക്കെ ഓർക്കേണ്ടതായ കാര്യമാണ് ഞാൻ ഓർപ്പിച്ചായിരുന്നു. ഉന്മേഷത്തോടുകൂടി ചെയ്യണം. റോമാലേഖനത്തിലും 12:11 നിന്ന് ഉന്മേഷത്തോടുകൂടി വേണം കർത്താവിന്റെ ശുശ്രൂഷകൾ ചെയ്യാൻ എന്നുള്ളത് കണ്ടു. മറ്റേ ഞാൻ പറഞ്ഞത് യിർമ്യാവ് 48:10 പിന്നീട് ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ട് കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, നിങ്ങൾ വലിയ ഇതിന്റെ എല്ലാം ലോഡ്സ് എന്നുള്ള ഒരു രീതിയിൽ, ലോഡ്ഷിപ്പ് എന്നുള്ള രീതിയിലല്ല നിർവഹിക്കേണ്ടത്. പിന്നെയോ ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നു വേണം അധ്യക്ഷത ചെയ്യുവാൻ എന്നാണ് പത്രോസ്ലിഹ ഇടയശ്രേഷ്ഠന്മാരെ ഓർപ്പിച്ചത്. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അപ്പൊ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ജഗണത്തെ നോക്കണമെന്നും നിങ്ങളൊരു കൂട്ടുമൂപ്പൻ മാത്രമാണ് ഞാനെന്നും ആണ് പത്രോസ് അവകാശപ്പെടുന്നത്. അല്ലാതെ അവരുടെ അപ്പോസ്തോലത്വത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ പദവിയിൽ നിങ്ങളുടെ ഏറ്റവും തലവൻ എന്നുള്ള രീതിയിൽ ഞാൻ ഓർപ്പിക്കുന്നു എന്നൊന്നും പത്രോസ് എങ്ങും അവകാശപ്പെട്ടിട്ടില്ല. പത്രോസ് പറയുന്നത് ഞാനും ഒരു കോ എൽഡർ മാത്രമാണ് എന്നാണ് പറയുന്നത്. ഈ ക്ലർജികളോട് പറയുന്നതായ കാര്യമാണ് ഈ വാക്യങ്ങൾ നമ്മൾ കേട്ടത്. എന്നിട്ട് പറയുക, നിങ്ങൾക്ക് ഒരു തേജസ്സിന്റെ വാടാത്ത കിരീടം നിങ്ങൾ പ്രാപിക്കുമെന്നുള്ളത്, പ്രധാനിയുടെ മഹത്വത്തിന്റെ വാടാത്ത കിരീടം നിങ്ങൾക്ക് നൽകും. ദ ചീഫ് ഷെപ്പേർഡ് വിൽ ഗീവ് യു ദ ക്രൗൺ ഓഫ് ഗ്ലോറി ദറ്റ് ഡസ് നോട്ട് ഫെയ്ഡ് അവേ എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതിനകത്ത് വേദപുസ്തകങ്ങൾ ഈ കിരീടത്തെ പറ്റി ചില ആശയങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഓർപ്പിച്ചായിരുന്നു. സ്വദേശവാക്യങ്ങൾ 12:4, സ്വദേശവാക്യങ്ങൾ 17:6, യെശയ്യാവ് 28:5-6, അവിടെയൊക്കെ പല രീതിയിലുള്ള കിരീടങ്ങളെ പറ്റി നമ്മൾ കണ്ടു. പിന്നീട് ഇംപെരിഷബിൾ ക്രൗൺ എന്നുള്ളത് ഫസ്റ്റ് കൊരിന്ത്യൻസ് 9:25 കണ്ടു. പിന്നീട് ക്രൗൺ ഓഫ് റിജോയിസിങ്, ക്രൗൺ ഓഫ് റൈറ്റിയസ്നെസ്, ഇങ്ങനെയുള്ള ധാരാളം കാര്യം. ക്രൗൺ ഓഫ് ഗ്ലോറി ദറ്റ് ഡസ് നോട്ട് ഫെയ്ഡ് അവേ എന്നുള്ളത് ഇവിടുന്ന്. പിന്നീട് ക്രൗൺ ഓഫ് ലൈഫ്, ഇങ്ങനെ 5 രീതിയിലുള്ള പ്രത്യേക കിരീടങ്ങൾ, അത് ഞാൻ ഒന്ന് സൂചിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ ആരാധനാക്രമീകരണത്തിൽ മുടികൾ മുടഞ്ഞ് നിരനിരയായി ബലിപീഠത്തിൽ ഇരിപ്പുണ്ട്, നിർമ്മലരായി പരികർമ്മിപ്പോ ആചാര്യർക്ക് അവ ചൂടിയിടും എന്നുള്ളത് ഈ ആശയത്തിൽ നിന്നുകൊണ്ടാണ് പിതാക്കന്മാർ എഴുതിയിരിക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ആടുകളുടെ വലിയ ഇടയൻ യേശുക്രിസ്തുവാണ്. എബ്രായ ലേഖനകർത്താവും അങ്ങനെ യേശുക്രിസ്തുവിനെ വിളിച്ചിരിക്കുന്നു. 13:20 യേശുക്രിസ്തു തന്നെ താൻ ഇടയനാണെന്ന് പറയുന്നു യോഹന്നാൻ 10:11. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. എന്നിട്ട് കഴിഞ്ഞ ആഴ്ച അവസാന ഭാഗത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ കണ്ടത്, അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും കീഴടങ്ങി തമ്മിൽ തമ്മിൽ താഴ്മ ധരിച്ചുകൊള്ളുവിൻ, ദൈവ നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു എന്നിങ്ങനെയുള്ള ഭാഗം. അത് സദൃശവാക്യം 3:34, യാക്കോബ് 4:6, ഈ വാക്യങ്ങളിലൊക്കെ താഴ്മയോടുകൂടി വേണം ജീവിക്കാൻ എന്ന് പറയുകയും ഈ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളുടെ ഒരു ഹെഡിങ് ഞാൻ പറഞ്ഞായിരുന്നു, ബി റെഡി ടു റെസിസ്റ്റ് ഡെവിൾ അറ്റ് എവരി ടേൺ, എപ്പോഴും പിശാചിനെ എതിർക്കുവാൻ ജാഗ്രതയോടെ ഇരിക്കുക എന്നൊരു ഹെഡിങ് ആണ് 5 മുതൽ 11 വരെ വാക്യങ്ങൾക്ക് നമുക്ക് പൊതുവായിട്ടൊന്ന് നമുക്ക് കൊടുക്കാവുന്നതെന്ന് കണ്ടു. അതിന്റെ ആദ്യത്തെ വാക്യമാണ് നമ്മൾ കണ്ടത്, നിങ്ങൾ തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇത് രണ്ടും ഇടയന്മാരും ഇവിടുത്തെ ജനങ്ങളും, അതുകൊണ്ട് ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുക എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചല്ലോ. പുരോഹിതൻ ദൈവാലയത്തിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുവാണ്ടൊക്കെ വേണം, നമ്മൾ വേണം ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ എന്നുള്ളത് നമ്മൾ കണ്ടു. എബ്രായ ലേഖനം 13:7-17 പല ആവർത്തി നമ്മൾ പഠിച്ചതാണെങ്കിലും ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഒന്ന് ഓർപ്പിക്കുന്നു. നമ്മുടെ ഇടവകയിലുള്ള പുരോഹിതർക്ക് നമുക്ക് നേതൃത്വം നൽകുന്ന ദൈവിക ശുശ്രൂഷക്കാർക്കും എങ്ങനെ വേണം അവരോടുള്ള നമ്മളുടെ ഇടപെടൽ എന്നുള്ളത് ആണ് 13-ാം അധ്യായത്തിൽ, എബ്രായ ലേഖനം 13:17 നമ്മൾ കാണുന്നത്. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പി എന്നുള്ളത് നമ്മൾ കാണുന്നു. 17-ാം വാക്യത്തിൽ നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പി, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു, ഇതവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ, അല്ലാ ഞാൻ നിങ്ങൾക്ക് നന്നല്ല എന്ന്. അപ്പം നമുക്ക് നേതൃത്വം നൽകുന്നവരാരുമായിക്കൊള്ളട്ടെ, അവരുടെ കുറവുകളെയും കുറ്റങ്ങളെയും ഒക്കെ ദൈവം വിധിക്കട്ടെ, നമ്മൾ അജഗണം എന്നുള്ള രീതിയിൽ അവർക്ക് ആ ശുശ്രൂഷ നന്നായിട്ട് ചെയ്യാനൊരു സാഹചര്യം നമ്മൾ ദൈവാലയങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കണം. എനിക്ക് തോന്നി ഇത് ഇത്ര ഇച്ചിരി ശക്തമായിട്ട് നമ്മളൊന്ന് പ്രാക്ടിക്കലാക്കേണ്ടതായ കാര്യമുണ്ട്. നമ്മൾ പലപ്പോഴും നമുക്കറിയാം പുരോഹിതർക്കൊക്കെ അവരുടേതായ തെറ്റുകളും കുറ്റങ്ങളും ഒരുപക്ഷെ ക്ഷമിക്കപ്പെടാൻ, നമ്മുടെ ദൃഷ്ടിയിൽ ക്ഷമിക്കപ്പെടാൻ സാധിക്കാത്തതായ കുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും തിരുവചനം നമ്മളോട് ഓർപ്പിക്കുന്നത് അവരുടെ തലമേലൊരു അഭിഷേകമുണ്ട്, ആ അഭിഷേകം കിട്ടിയവരെ ഒരിക്കലും നിന്ദിക്കാനായിട്ട് പാടില്ല എന്നുള്ളതും, അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം അവർ ഞരങ്ങിക്കൊണ്ട് ചെയ്യാനായിട്ടല്ല, പല ഇടവുകളിലും ഒക്കെ എനിക്ക് തോന്നുന്നു ഈ അമേരിക്കയിലും ഒക്കെ കൂടുതലായിട്ട് അങ്ങ് കാണുന്ന ഒരു കാര്യമാണ്. പുരോഹിതരെയൊക്കെ ചില കഴിവും കുറവും പ്രയാസമൊക്കെ കാണുമ്പോൾ അവരെ എത്രമാത്രം ഞരക്കാവോ അത്ര അങ്ങ് ഞരക്കും. ആ ഞരക്കുന്നതിന് മുമ്പിൽ നിൽക്കുന്ന ചിലപ്പം MMVS ആൾക്കാരൊക്കെ ആണെന്നുള്ളതാ എന്നെ സങ്കടപ്പെടുത്തുന്ന ഒരു പ്രശ്നം. അത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അവരെ ദൈവം വിധിക്കട്ടെ, അവരെ ദൈവമാണ് അവരെ വിളിച്ചിരിക്കുന്നതെങ്കിൽ ദൈവം അവരെ വിധിച്ചോളും. നമ്മൾ അവരെ വിധിക്കാനും മറ്റുള്ളവരുടെ മുമ്പിലിട്ട് പ്രശ്നം ഉണ്ടാക്കാനും ഒന്നും പാടില്ല. അത് നമ്മൾ നമ്മളുടെ സ്പിരിച്വൽ ഡിസിപ്ലിനിൽ നമ്മൾ ഓർക്കേണ്ടതായ കാര്യം. അച്ഛന് തെറ്റുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതുപോലെ ഞാൻ MMVS ആൾക്കാരോട് കഴിഞ്ഞ ആഴ്ച ഇച്ചിരി ഈ ഭാഗമൊക്കെ പറഞ്ഞപ്പം അച്ഛനങ്ങ് ഭയങ്കരമായിട്ട് ചൂടാകുകയൊക്കെ ചെയ്തല്ലോ. എന്നിട്ട് പറഞ്ഞായിരുന്നല്ലോ ആന്റിമാരും ഭർത്താക്കന്മാരെയും ഇതുപോലെ പബ്ലിക്കിന്റെ മുന്നിലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓർക്കേണ്ടതായ കാര്യം, പുരുഷനും സ്ത്രീയും ഓർക്കേണ്ടതായ കാര്യം, നമ്മൾ മറ്റുള്ളവർ നമ്മളെക്കാൾ ശ്രേഷ്ഠരാണെന്ന്. അതൊരു ഒരു താഴ്മയുടെ ഭാവമാണ് കേട്ടോ. താഴ്മ എന്ന് പറയുന്നത് ഈക്വാലിറ്റി ഒക്കെ ഉണ്ട് അവിടെ, പരസ്പര പൂരകങ്ങളായിട്ട് വർദ്ധിക്കുമ്പോൾ ഭർത്താവിനെയും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് താഴ്ത്തി കെട്ടാനോ അങ്ങനെ സംസാരിക്കാനോ ഒന്നും നമുക്ക് ഇടയാകരുത് എന്നുള്ള ഒരു പ്രായോഗിക വശം കൂടി ഈ താഴ്മയുടെ ഭാഗത്ത് എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ അവസാനിപ്പിച്ചത്. ഇന്ന് നമുക്ക് 6 മുതൽ 11 വരെ ഒന്നുകൂടെ ഒന്ന് വായിക്കാവോ. 6 മുതൽ 11 വരെ.
അതുകൊണ്ട് അവർ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കേട് താണിരുത്തി. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ വിട്ടുകൊള്ളുകയും നിർമ്മതരായിരിക്കും, ഉണർന്നിരിക്കും. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരോ വിഴുങ്ങേണ്ടുവെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവുന്ന കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്തു നിൽക്കി. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ.
വളരെ ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്നത് പോലെ ഓരോ ഇതിലെ ഓരോ വാക്യങ്ങളും വളരെ ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴ്ത്താണിരിപ്പി. ഈ കീഴ്പ്പെട്ടിരിക്കുക, വിനയം ധരിക്കുക, നമ്മൾ സേവനം ചെയ്യുക, അല്ലെങ്കിൽ ബി സബ്മിസീവ് ടു വൺ അനദർ, ബി ക്ലോസ് വിത്ത് ഹ്യൂമിലിറ്റി എന്നൊരു ഹെഡിങ് ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചോന്ന് എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ ഞാനിപ്പോ പറയുന്നു, ബി സബ്മിസീവ് ടു വൺ അനദർ, ബി ക്ലോത്ത് വിത്ത് ഹ്യൂമിലിറ്റി. നമ്മള് പരസ്പരം താണിരിക്കുകയും താഴ്മയോടിരിക്കുകയും ബി ക്ലോത്ത്ഡ് വിത്ത് ഹ്യൂമിലിറ്റി, വിനയം ധരിക്കുക. വിനയം ധരിക്കുക എന്നൊരു കാര്യം കൂടി, ഒരാശയം കൂടി ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ താണിരുന്നാൽ തക്ക സമയത്ത് ദൈവം നമ്മളെ ഉയർത്തും എന്ന ഇവിടെ ഓർപ്പിക്കുന്നു. ഹ്യൂമിലിറ്റി ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് വെർച്യൂ എന്നാണല്ലോ പറയുന്നത്. ഇറ്റ് ഈസ് ലേൺഡ് ത്രൂ സബ്മിഷൻ ആൻഡ് ഒബീഡിയൻസ് ടു ഗോഡ്ലി എൽഡേഴ്സ്. സബ്മിറ്റിംഗ് ടു വൺ അനദർ, വി ഹംബിൾ അവേഴ്സെൽഫ് അണ്ടർ ദ മൈറ്റി ഹാൻഡ് ഓഫ് ഗോഡ്. നമ്മൾ ഒരാളുടെ കുറ്റം കണ്ടാല് അത് നമുക്ക് പബ്ലിക്കായിട്ടും പറയാം, അല്ലാതെ അയാളോട് പേഴ്സണലായിട്ടും പറഞ്ഞു കൊടുക്കാം. ഏത് രീതി വേണേലും നമുക്കത് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരാളെ കുറ്റം കണ്ടു കഴിഞ്ഞാൽ മറ്റു പേരുടെ മുന്നിലിട്ട് നിന്ദിക്കുകയൊക്കെ ചെയ്യാം. അത് ഭർത്താവിനോടാണേലും പുരോഹിതനോടാണേലും അല്ലെങ്കിൽ സഹോദരിയോടാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഒരു കുറ്റം മറ്റൊരാൾ കണ്ടിട്ട് അവർ നമ്മളോട് ഇടപെടുന്ന രീതി വേണേലും അങ്ങനെ ചെയ്യാം. ഇപ്പൊ വ്യഭിചാരിണിയായ ഒരു സ്ത്രീയെ യേശുക്രിസ്തുവിന്റെ മുന്നിൽ കൊണ്ടുവന്നപ്പോ യേശുക്രിസ്തു പറഞ്ഞ ഒരു രീതി നമ്മൾ ഒത്തിരി ചിന്തിക്കേണ്ടതായ കാര്യമാണ്. എന്താ പറഞ്ഞ, അവളോട് ചോദിച്ചൊന്നുമില്ല, നീ തെറ്റ് ചെയ്തായിരുന്നു, ഇവിടെ ഇവര് ആരുടെ കൂട്ടത്തിലില്ല, നീ തെറ്റ് ചെയ്ത, ഒന്നും ചോദിച്ചില്ല. യേശുക്രിസ്തു ആ ജനങ്ങളോട് പറഞ്ഞൊരു കാര്യം, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെന്നാ പറഞ്ഞു. എന്നിട്ട് അവൻ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. ജനങ്ങളെല്ലാം വിട്ടുപോയി, അവിടുന്ന് പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ മനസാക്ഷിക്ക് കുത്തലുണ്ടായി. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ജനങ്ങളോടാ പറയുന്നതെങ്കിൽ ചിലപ്പോ അവര് മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് ചിലപ്പം കല്ലെറിഞ്ഞു കളയും. അന്നത്തെ ജനങ്ങൾ നല്ല മനുഷ്യരായിരുന്നു എന്ന് ഞാൻ പറയുന്നു. ഇപ്പൊ നമ്മള് അപ്പനും മോനും കൂടെ പോയി തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും, ആ ഒരു സ്ത്രീയുടെ അടുത്ത് പോയി ചെയ്തെന്ന് പറഞ്ഞാലും അപ്പനും മോനും കൂടെ നിന്ന് യേശുക്രിസ്തു പറഞ്ഞ ഒന്നും കേൾക്കാതെ കല്ലെറിഞ്ഞു കളയും. അത്രയൊരു ജനം ഇപ്പോഴുള്ള, അതാ എന്റെ വലിയൊരു സങ്കടം. അതുകൊണ്ട് നമ്മുടെ രീതികളെല്ലാം മാറിപ്പോകുന്നു. അന്നൊരു ഗുരു അവരുടെ മനസാക്ഷിയെ തൊട്ടു നടത്തുന്ന രീതിയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ, മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് അവർ ചെയ്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ, എനിക്ക് ആ ജനതയോട് ബഹുമാനം തന്നെ ഉണ്ട്. ഇന്നത്തെ ജനങ്ങളാണെങ്കിൽ ഈ മനസാക്ഷി എന്ന് പറയുന്ന സാധനം ഇല്ല. മുഖത്ത് നോക്കി കള്ളം പറയുകയും കള്ളം ചെയ്യുകയും ചെയ്യും. അതിന് യാതൊരു മടിയില്ലാത്ത ഒരു വല്ലാത്ത ഒരു ജീവിതാവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു വിധിക്കുന്ന രീതി ഇതാ, യേശു ക്രിസ്തു വിധിക്കുക. അതുകൊണ്ട് നമുക്ക് നമ്മളെ മറ്റുള്ളവരെ കുറ്റം വിധിക്കാം. നമുക്ക് നമ്മൾ വലിയ മിടുക്കരാണെന്നും പറഞ്ഞ് നമുക്ക് കുറ്റം വിധിക്കാം. അവരുടെ കുറ്റം ഉണ്ടായിരിക്കാം. അവർക്ക് കുറ്റം ഇല്ലെന്നൊന്നുമല്ല ഞാൻ ആരെയും സാധൂകരിക്കാനോ ഒന്നുമല്ല പറയുന്നത്. പക്ഷെ ആ കുറ്റം കണ്ടെത്തുമ്പോൾ അതിനെ വിധിക്കുന്ന സ്റ്റൈലുണ്ടല്ലോ, ആ മെത്തഡോളജി, അത് നമ്മളൊന്ന് പഠിക്കേണ്ടതാണ്. അതാണ് അതെങ്കിലും ഒന്ന് പ്രായോഗികമാക്കാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ഒട്ടുമിക്ക ഇടവുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അതിന് സ്ത്രീകൾക്കൊരു വലിയ പങ്കുണ്ട്. നിങ്ങൾ ചോദിക്കുക, എന്തിനാ അച്ഛനെ ഞങ്ങളോട് എപ്പോഴും ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കൊരു വലിയ പങ്കുണ്ട്. കാരണം സ്ത്രീകൾ, പുരുഷന്മാരാണ് ഇതിനെ പിന്നിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അത് ചെയ്യുന്നതെങ്കിൽ സ്ത്രീകളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് സ്വയം തിരുത്താനും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനും നമ്മുടെ ഇടവുകളിൽ ഒരു സമാധാന അന്തരീക്ഷം കാത്തു സൂക്ഷിക്കാനും ഒക്കെ സ്ത്രീകൾക്ക് വലിയൊരു പങ്ക് തന്നെയുണ്ട് കേട്ടോ. നമ്മളത് അത് പ്രാക്ടിക്കലാക്കണം. അതിനുവേണ്ടി ഞാൻ ഈ പറയുന്നത്. ഇതെല്ലാം ഓയിൻമെന്റ് പുരട്ടി വേണേ വിടാം. സർജറി നടത്താൻ ശ്രമിക്കുന്നതിന്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഇത് പ്രാക്ടിക്കലാകണം. ഇത് പ്രാക്ടിക്കലാകുമ്പോഴാണ് അവിടെയാ സമാധാനം ഉണ്ടാകുന്നത്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന, സമാധാനം അനുഭവിക്കുന്നവരല്ല ഭാഗ്യവാന്മാരെ പറ്റി പറഞ്ഞേക്കുന്നത്. അത് ഭാഗ്യാവസ്ഥ തന്നെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ സമാധാനം ഉണ്ടാക്കുന്നവർ, സമാധാനത്തിന്റെ അന്തരീക്ഷത്തിൽ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. അത് കുടുംബത്തിലാണെങ്കിലും, അത് വനിതാ സമാജത്തിലാണെങ്കിലും, അത് ഇടവകയിലാണെങ്കിലും, അത് മറ്റുള്ളവരോടുള്ള ബന്ധത്തിലാണെങ്കിലും ഒക്കെ, അത് നമ്മളെപ്പോഴും ഓർക്കേണ്ടതായ കാര്യമാണ്. ഈ സ്ട്രെസ്ഫുൾ ലൈഫിന്റെ ഇടയിലേക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങളെ എത്രമാത്രം ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. അതിന് ഏറ്റവും വലിയ ആശയം പത്രോസ് ലീഹ ഇവിടെ പറയുന്നത്, നമ്മൾ താഴ്മയോടുകൂടി ഇരിക്കുക എന്നുള്ള ഒരു കാര്യം ഇവിടെ പറയുന്നതായ കാര്യം ഒന്ന് അതാണ് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? താഴ്മയോടുകൂടി എന്നാ ചെയ്യാനാ പറയുന്നത്? നിങ്ങൾ അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കെഴുത്താണ് ഇരിപ്പി എന്നല്ല, ദൈവത്തിന്റെ ബലമുള്ള കൈക്കെഴുത്താണ് ഇരിപ്പി. ആ ഒരാശയം പത്രോസ് പറയുക, ദൈവത്തിന്റെ ബലമുള്ള കൈക്കെഴുത്താണ് ഇരിപ്പി എന്ന് പറയുക. 84:5 ഒന്ന് വായിക്കാവോ? 84:5 ബലം എവിടെ വേണോ എന്ന ബലം.
ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്.
ആ ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ആരെല്ലാം നമുക്ക് ബലം വേണ്ടത്? ദൈവത്തിലാ ബലം വേണ്ടത്. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ദൈവത്തിലാ ബലം വേണം. ദൈവത്തിൽ ആണ് ബലമുള്ളത്. ഇവിടെ പറയും, therefore humble yourself under the mighty hand of God. ദൈവത്തിന്റെ ബലമുള്ള കരം, ബലവത്തായ കരം. നമുക്കറിയാം മിസ്രയീമിൽ നിന്ന് ഇസ്രയേൽ, ഇത് അവരുടെ പത്രോസിന് പുതിയതായിട്ട് കിട്ടിയ ഒരു ആശയമൊന്നുമല്ല. പത്രോസ് സാധാരണ ജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവരുടെ ഒരു ഫ്രേസ് ആയിരുന്നു. അത് കുറെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മിസ്രയീമിൽ നിന്ന്, ആ അടിമത്തത്തിൽ നിന്ന് ഇസ്രയേലിനെ പുറപ്പെടുവിച്ച ദൈവത്തിന്റെ ബലമുള്ള കൈയും കൊണ്ടാണെന്ന് നമ്മൾ വായിക്കുന്നുണ്ട് പലയിടങ്ങളിൽ. പുറപ്പാട് 13:1 എന്ന് വായിക്കാവോ? പുറപ്പാട് പുസ്തകം 13:3.
അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞത്, നിങ്ങളുടെ അടിമ വീടായ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ഈ ദിവസത്തെ ഓർത്തുകൊള്ളുവിൻ. യഹോവ ബലമുള്ള കൈ കൊണ്ട് നിങ്ങളെ അവിടെ നിന്ന് പുറപ്പെടുവിച്ച്.
ബലമുള്ള കൈ കൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു അല്ലെ. മൈറ്റി ഹാൻഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ബലമുള്ള കൈ. പുറപ്പാട് 13:3 കാണുന്നത്. 13:9 ഒന്ന് വായിക്കാവോ? 13:9.
യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന് ഇത് നിനക്ക് നിന്റെ കൈയിന്മേൽ അടയാളമായും നിങ്ങളുടെ കണ്ണുകളുടെ നടുവിൽ ജ്ഞാപക ലക്ഷ്യമായി ഇരിക്കണം. ബലമുള്ള കൈ കൊണ്ടല്ലോ യഹോവ നിന്നെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചത്.
ആ ബലമുള്ള കൈ കൊണ്ടല്ലോ യഹോവ നിന്നെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചത്. വീണ്ടും 16 കൂടെ വായിച്ചേ അധ്യായത്തിൽ തന്നെ. 16
ഇത് നിന്റെ കൈയിന്മേൽ അടയാളമായും നിന്റെ കണ്ണുകളുടെ നടുവിൽ നെറ്റിപ്പട്ടമായും ഇരിക്കണം. യഹോവ ഞങ്ങളെ ബലമുള്ള കൈ കൊണ്ട് മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു എന്ന് നീ അവനോട് പറയണം.
അതാ, അതായത് നിന്റെ കൈയിന്മേലും നെറ്റിയുടെ മേലും അടയാളമായിട്ട് ഒരു വാക്യം എഴുതി വെക്കുക. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി ആരാ ക്ഷേമ എന്നതിനെ പറയുന്നേ ആവർത്തന പുസ്തകത്തിൽ അതിനെപ്പറ്റി. ഞാൻ അതിനെപ്പറ്റി പറയാനല്ല. അപ്പൊ ദൈവ ആ ബലമുള്ള കരം ദൈവത്തിന്റെ ബലമുള്ള കരമാണ് ഞങ്ങളെ വീണ്ടെടുവിച്ച് വീണ്ടെടുത്തതോ അവിടുന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചത് എന്നുള്ള സാക്ഷിക്കുവാൻ തക്ക വണ്ണം അവർക്ക് സാധിച്ചു എന്നുള്ളത്. അപ്പൊ അവരുടെ ഇടയിലുള്ള ഒരു വലിയ ആശയമായിരുന്നു ദൈവത്തിന്റെ ദ മൈറ്റി ഹാൻഡ് ഓഫ് ഗോഡ് എന്നുള്ള കാര്യം. അതാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആവർത്തന പുസ്തകം 9:20 കൂടെ വായിക്കാം. ആവർത്തന പുസ്തകം 9:20.
അപ്പുറവനെ നശിപ്പിക്കുമാറ് അവന്റെ നേരെയും യഹോവ ഏറ്റവും കോപിച്ചു. എന്നാൽ ഞാൻ അന്ന് അപ്പുറവന് വേണ്ടിയും അപേക്ഷിച്ചു.
പുറപ്പാട് 6:1 വായിച്ചു. പുറപ്പാട് 6:1.
യഹോവ മോശയോട്, ഞാൻ ഫറവോനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ അവരെ വിട്ടയക്കും. ശക്തിയുള്ള കൈ കണ്ടിട്ട്
ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ അവരെ വിട്ടയക്കും. അപ്പം യഹോവ തന്നെ പറയ, യഹോവയുടെ ബലമുള്ള കൈ, അത് അതവരെ പുറപ്പെടുവിച്ചു എന്നുള്ളത് ഈ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കണ്ടു. പുറപ്പാട് 13:3, 13:9, 13:16, പുറപ്പാട് 6:1, ഇവിടെ എല്ലാം ആ ബലവത്തായ കരം എന്നുള്ളത് കണ്ടു. ആവർത്തന പുസ്തകത്തിൽ ഞാൻ കോട്ട് ചെയ്തത് അത് തെറ്റാണ്, ഞാൻ പിന്നീട് അത് ക്ലിയർ ആയിട്ട് പറഞ്ഞോളാം. വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ യഹോവയുടെ ബലമുള്ള കയ്യെ പറ്റിയുള്ള പരാമർശമുണ്ട്. ഐസയ ചാപ്റ്റർ 8:11,
യഹോവ ബലമുള്ള കൈ കൊണ്ട് എന്നെ പിടിച്ച് എന്നോട് അരുളി ചെയ്ത് ഞാൻ ഈ ജനത്തിന്റെ വഴിയിൽ നടക്കാതിരിക്കേണ്ടതിന് എനിക്ക്
മതി. യഹോവ ബലമുള്ള കൈ കൊണ്ട് എന്നെ പിടിച്ചു അല്ലെ, എന്നോട് അരുളി ചെയ്ത് ബലമുള്ള കൈ കൊണ്ട് എന്നെ പിടിച്ചു. വീണ്ടും 40:10 വായിച്ചു. 40:10 ഐസയ 40:10.
ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു, അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു.
അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. ബലശാലിയായ കർത്താവിന്റെ ഭുജം ആണ് ഭരണം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ബലവത്തായ കരം. അത് തന്നെ 51:9.
യഹോവയുടെ ഭുജമോ ഉണരുക യഹോവയുടെ ഭുജമേ ഉണരുക ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക.
യഹോവയുടെ ഭുജമേ ഉണരുക ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക എന്ന് പറയുകയാണ്. അപ്പോ യഹോവയുടെ ദ മൈറ്റി ഹാൻഡ് ഓഫ് ഗോഡ് ഇത് പല ഇടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ദൈവം എല്ലാ കഷ്ടതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ വിടുവിക്കും എന്നുള്ളത് ഇവരുടെ യഹൂദന്മാരുടെയും ഒക്കെ മനസ്സിലുണ്ടായിരുന്ന ആശയമായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പത്രോസ് ഇവിടെ ഓർപ്പിക്കുന്നത് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ്. അപ്പോ ആ ഇസ്രായേലിൽ നിന്ന് വിടുവിച്ച ദൈവം അത്രയും ബലം നമുക്ക് ആർക്കുമില്ലല്ലോ. അതുകൊണ്ട് താഴ്മ ധരിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ പരിപൂർണമായിട്ട് സമർപ്പിക്കുക എന്നൊരു ആശയം നമ്മളിവിടെ കാണുന്നുണ്ട്. ഞാൻ ഇന്നലെ ബുധനാഴ്ചത്തെ പ്രസംഗം നടത്തിയപ്പോഴും പറഞ്ഞ കാര്യം അതാ, നമ്മൾ പരിപൂർണമായിട്ട് ദൈവത്തിന് വിട്ടുകൊടുക്കണം എന്നൊരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അതിൽ അത് നമ്മൾ കാണുന്ന എസ്കേൽ പ്രവചനത്തിൽ 47-ാം അധ്യായത്തിൽ കാണുന്നതായ കാര്യമാണ്. പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ഒരു മനുഷ്യനെ കൊണ്ടുപോയി അവൻ ദൈവാലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴേ നിന്നോ ജലപ്രവാഹമുണ്ടായി. ആ ജലപ്രവാഹത്തിന്റെ അകത്തേക്ക് എന്നെ ഇറങ്ങി നടക്കുമാറാക്കി. അവൻ 1,000 മുഴം അളന്നപ്പോൾ വെള്ളം നരിയാണിയോളമായി, പിന്നെ 1,000 മുഴം അളന്നപ്പോൾ വെള്ളം മുട്ടോളമായി, വീണ്ടും 1,000 മുഴം അളന്നപ്പോൾ വെള്ളം അരയോളമായി, വീണ്ടും 1,000 മുഴം അളന്നപ്പോ എനിക്ക് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത വലിയ നദിയായി തീർന്നു നമ്മൾ കാണുന്നു. അവിടെ ഞാനത് പറഞ്ഞത് അത് പരിശുദ്ധാത്മാവാണ് ഈ ജലം എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 7:37-38 വാക്യങ്ങളിൽ അത് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവാണ് ഈ ജലം, അതായത് എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന് നദികൾ പുറപ്പെടും. ഇത് തന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് എത്രയോ അവൻ പറഞ്ഞതെന്ന അവിടെ നമ്മൾ കാണുന്നു. അപ്പം ജലം പരിശുദ്ധാത്മാവിന്റെ അടയാളമാണ്. അതുകൊണ്ടാണ് പെന്തക്കോസ്തി പെരുന്നാളിൽ നമ്മൾ അഗ്നിനാവുകളുടെ രൂപത്തിലാണ് പരിശുദ്ധാത്മാവ് ആദിമ സഭയിൽ ഇറങ്ങിയതെങ്കിലും നമ്മൾ തീ കോരിയിടാതെ വെള്ള ജലം എല്ലാവരുടെയും ദേഹത്ത് തളിക്കുന്നതിന്റെ ഉദ്ദേശം യേശു ക്രിസ്തു തന്നെ. നിങ്ങളതൊന്ന് വായിച്ചു, യോഹന്നാൻ 7:37-38 വായിച്ചു.
ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൻ ഇത് തന്നിൽ വിശ്വസിക്കുന്ന അവനത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്.
അത് ഇവൻ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞു. ജലം അല്ലേ, അതുകൊണ്ടാണ് ജലം പരിശുദ്ധാത്മാവിന്റെ അടയാളമായി ആദിമസഭ മുതൽ സ്വീകരിക്കുക. അത് ജലം പെന്തക്കോസ്തി പെരുന്നാൾ ജലം തളിക്കുകയും ചെയ്യുന്നതിൻ്റെതായ കാര്യം. അതുകൊണ്ട് ഈ എഹെസ്കേൽ പ്രവചനത്തിൽ കാണുന്നത് നരിയാണിയോളമായി മുട്ടോളമായി അരയോളമായി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു വലിയ നദിയായി തീർന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവാഹത്തിൽ അവിടെ ഞാൻ പറഞ്ഞ ഒരാഴ്ച ഇതായിരുന്നു, നിങ്ങൾ പലരും കേട്ട് കാണുമായിരിക്കും, എങ്കിലും ഒന്നോടൊന്ന് പറയുക. നരിയാണിയോളം എന്ന് പറഞ്ഞാൽ ആയങ്കിള കേട്ടോ. നരിയാണി എന്ന് വെച്ചാൽ നമ്മുടെ പാദം, കാൽപാദം. ആ കാൽപാദം വരെയായി ആദ്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ ഒരാൾ നിമഗ്നാകുമ്പോൾ കാൽപാദം, ആദ്യം കാൽപാദം മാത്രം എന്ന് പറഞ്ഞാൽ ഗ്രാജുവലായിട്ടുള്ള ഒരു 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 വളർച്ചയാണ് നമ്മൾ അവിടെ കാണുന്നത്. കാൽപാദം മാത്രം, കാൽപാദം മാത്രമാകുമ്പോൾ തന്നെ ബാക്കി 95% പുറത്തു നിൽക്കുന്നു. നമ്മളുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ചേഷ്ടകളും ഒക്കെ മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ കാൽപാദത്തിന്റെ അവിടം വരെയുള്ളൂ. പിന്നീട് അത് മുട്ടോളമായി, മുട്ടോളമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 60% അല്ലെങ്കിൽ പുറത്തു നിൽക്കുന്ന അല്ലെ 30-40% മാത്രം നിമഗ്നമായിരിക്കുന്നു എന്നാണ്. പിന്നീട് അത് അരയോളമായി. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നേ?
ഹലോ,
കേക്കാം
കേക്കാം. പിന്നെ വേറെ ആരാണ്ട് സംസാരിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ അരയോളമായി എന്ന് പറഞ്ഞാൽ 50% പരിശുദ്ധാത്മാവിൽ മുങ്ങി. പിന്നീട് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത തോടായിട്ട് തീർന്നു എന്ന് പറഞ്ഞാല് നമുക്ക് പരിപൂർണമായി പരിശുദ്ധാത്മാവിൽ നമ്മൾ നിമഗ്നരാകുന്നു എന്നുള്ളതാ. പിന്നീട് നമ്മുടെ പ്രവർത്തനങ്ങളോ നമ്മുടെ രീതികളോ നമ്മുടെ ശൈലികളോ ഒന്നും കാണാനില്ല. അനോയിൻമെന്റിലേക്ക് നമ്മൾ പോവുക, അഭിഷേകത്തിലേക്ക് പോവുക. പരിപൂർണമായി പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ജീവജല നദിയിലൂടെ നമ്മൾ ഒഴുകിപ്പോവുക എന്നുള്ളത് സഭാജീവിതത്തെ പറ്റിയൊക്കെ പറയുന്നതായ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ താണിരിക്കുക, നമ്മളുടെ കാര്യങ്ങൾ പുറമെ കാണിക്കുക, നമ്മുടെ ആശയങ്ങൾ കാണിക്കുക എന്നുള്ളതല്ല, താഴ്മയോടെ എത്രമാത്രം നമ്മളെന്ന് പറയുന്നൊരു കാര്യമില്ല, ഞാനെന്ന് പറയുന്നൊരു കാര്യമില്ല, ഞാനാകുന്നു ദൈവകൃപയാലാകുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശാസ്ത്രം അത്രേ. ഇതൊക്കെ വളരെ വിശദമായി ഒത്തിരി പ്രാവശ്യം നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ ഞാനെന്ന ഭാവം, നമ്മുടെ സ്വയത്തെ ഇല്ലാതാക്കുക, നമ്മുടെ അഹങ്കാരം ഇല്ലാതാക്കുക, ഇത് പ്രാക്ടിക്കലാക്കണം പ്രിയമുള്ളവർ. അല്ലാതെ നമ്മൾ ഈ കുറെ ഞാനും ഇത്രയും ദിവസം ഈ ക്ലാസ് എടുത്തിട്ടൊന്നും ഒരു കാര്യവുമില്ല, യാതൊരു കാര്യവുമില്ല. നമ്മൾ ഒരു ഒരു ചെറിയ കാര്യത്തിലെങ്കിലും നമുക്ക് ഇത് പ്രായോഗികമാക്കാൻ പറ്റുന്നില്ലെങ്കിൽ, താഴ്മ ധരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മുടെ ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഈ താഴ്മയും വിനയവും നമുക്ക് ധരിക്കാൻ, അങ്ങനെ നമ്മൾ താഴ്ന്നിരുന്നാൽ പ്രിയമുള്ളവരെ ദൈവത്തിന്റെ ബലവത്തായ കൈ തക്ക സമയത്ത് നമ്മളെ ഉയർത്തും. നമ്മൾ ചിലയിടങ്ങളിൽ സ്വയം ഉയരാനായിട്ടൊന്നും ശ്രമിക്കേണ്ട, അതിനുവേണ്ടി ഒന്നും ആരുടെയും കുതികാല് വെട്ടുകയോ കുറെ പേരെ കുറ്റക്കാരാക്കുകയോ ബാക്കിയുള്ളവരെല്ലാം മോശക്കാരാ എന്ന് പറയുകയോ ഒന്നും ചെയ്യണ്ട. ബാക്കിയുള്ളവർ മോശക്കാരാ എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഞാൻ ഏതാണ്ട് മിടുക്കനാണെന്ന അർത്ഥം, അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെയല്ല, നമ്മൾ താണിരിക്കുക. താണിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഈ ബലമുള്ള കൈ, അപ്പോൾ നമ്മുടെ ബലമുള്ള നാക്കിനേക്കാളും ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴ് താണിരിപ്പാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ള ആശയമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നമ്മൾ മുങ്ങിത്താണ്. അതുകൊണ്ടാണ് ഞാൻ ഓർപ്പിക്കുന്നത്, ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴ് താണിരുന്നുകൊണ്ടാണ് സ്ലീഹന്മാർക്ക് അവർക്കൊന്നും ഇല്ലല്ലോ. അവരെല്ലാം യേശു ക്രിസ്തുവിന് വേണ്ടി ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ്റെ കോണം ജീവിതം സമർപ്പിച്ചവരാ എന്ന് നമ്മൾ പ്രാർത്ഥനയിൽ ഓർത്തല്ലോ. പത്രോസും പൗലോസും എല്ലാം തങ്ങളുടെ ജീവിതം സമർപ്പിച്ചവരാണെന്ന് ഓർത്തു. അങ്ങനെയെങ്കിൽ നമ്മള് ബലഹീനരും പാപികളുമാണ്, നമ്മൾ എത്രമാത്രം ദൈവത്തിന്റെ സന്നിധിയിൽ താണിരിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർക്കുക. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴ് താണിരിപ്പി. 7 വാക്യത്തിൽ പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്ന് പറയുന്നുണ്ട്. അതിനു മുമ്പ് ഒരു ആശയം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. ഈ ആവർത്തന പുസ്തകം 33:27 ദൈവത്തിന്റെ ബലമുള്ള കൈ എന്നുള്ളതിനെ പറ്റി തന്നെ 2 വാക്യങ്ങളും കൂടെ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയെ വെക്കുന്നു. പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴിൽ ശാശ്വത ഭുജങ്ങളുണ്ട്. ആവർത്തനം 33:27 നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക്. പുരാതനായ ദൈവത്തിന്റെ സങ്കേതം കീഴിൽ ശാശ്വത ഭുജങ്ങളുണ്ട്. അപ്പൊ ദൈവത്തിന്റെ കൈ കീഴിൽ നമ്മളെ വിട്ടുകൊടുക്കുക, ദൈവം നമ്മളെ ഉള്ളം കയ്യിൽ വഹിച്ചോളൂ എന്നുള്ള ഒരു ആശയം നമ്മൾ കാണുന്നുണ്ട്. ഇനി 32-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ അതേ കൈ തന്നെ ബലമുള്ള കൈ കൊണ്ട് നമ്മളെ വീണ്ടെടുക്കുക മാത്രമല്ല, വേറൊരു പ്രശ്നം കൂടെ കാണുന്നുണ്ട്. സങ്കീർത്തനം 32:4 വായിക്കാവോ?
രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു.
രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു, എപ്പോഴാണെന്നറിയാവോ? വായിച്ചേ, 1 മുതൽ വായിച്ചേ. ലംഘനം ക്ഷമിച്ചു,
ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു.
അപ്പൊ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടണം. അപ്പോൾ ഇല്ലെങ്കിൽ പാപം ദൈവത്തോട് അറിയിക്കാതെ, സത്യകുമ്പസാരം നടത്താതെയും, പാപത്തിന് മോചനം പ്രാപിക്കാതെയും നമ്മൾ ജീവിച്ചാൽ ദൈവത്തിന്റെ ബലമുള്ള കൈയൊക്കെ ഭാരമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു അനുഭവം കൂടി ക്രിസ്തീയ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് അതിന്റെ തൊട്ട് താഴോട്ടും കൂടെ വായിച്ചേ ജിജി.
എന്റെ വച്ച വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു.
അപ്പം ദൈവത്തിന്റെ സന്നിധിയിൽ ഈ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു കിട്ടിയാലേ യഹോവയുടെ കൈ ഭാരമാകാതെ കീഴെയുള്ള ശാശ്വത ഭുജങ്ങളാവുള്ളൂ. ഇല്ലെങ്കിൽ ദൈവത്തിന്റെ കൈ ഭാരമായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ട് രണ്ടു വശങ്ങളും ഉണ്ട്. ദ മൈറ്റി ഹാൻഡ് ഓഫ് ഗോഡ്, യഹോവയുടെ ബലമുള്ള കൈ എല്ലാ കഷ്ടതകളിൽ നമ്മളെ വീണ്ടെടുക്കും. അതേ കൈ തന്നെ നമുക്ക് ഭാരമായിട്ട് തോന്നും എപ്പോഴാ നമ്മൾ പാപികളായിട്ട് ജീവിക്കുമ്പോൾ. ആ ഒരു ആശയം കൂടി അവിടെ ഒന്ന് പറഞ്ഞ് ഞാൻ അതിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. അടുത്ത 7-ാം വാക്യത്തിൽ പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്നുള്ള ആശയമാണ് 7-ാം വാക്യത്തിൽ കാണുന്നത്. ഇത് നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ കഷ്ടതകളും പ്രയാസങ്ങളും ഭാരങ്ങളും എല്ലാം എന്തു ആയിക്കൊള്ളട്ടെ, കാസ്റ്റ് ഓൾ യുവർ കെയർസ് അപ്പോൺ ഹിം ഫോർ ഹി കെയർസ് ഫോർ യു. നിങ്ങളുടെ ഭാരങ്ങളെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുക, ദൈവം നമ്മളെ കരുതും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ജീവിതത്തില് ഭാരങ്ങളും ചിന്താകുലങ്ങളും വേദനകളും ഒക്കെ ഉണ്ട്. അതിനെല്ലാം ദൈവത്തിന് ഏറ്റുവാങ്ങുമെന്നുള്ളതാണ്. 55-ാം സങ്കീർത്തനം 22-ാം വാക്യം, സാംസ് 55:22 വായിക്കുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഇത് കാണാതെ പഠിക്കണം എല്ലാരും കേട്ടോ. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. 55-ാം സങ്കീർത്തനം 22-ാം വാക്യവും. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ, സെയിന്റ് മാത്യു ചാപ്റ്റർ 11:28, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ എന്നയ്യാം ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറയുക. അപ്പൊ നമ്മുടെ ഭാരങ്ങളും, ഇന്ന് പലവിധ ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും കൊണ്ട് മനസ്സ് തിങ്ങി വിങ്ങി ഇതിൽ സംബന്ധിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ സകല ചിന്താകുലവും യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നമ്മളെ പുലർത്തുമെന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുക. ദൈവം നമ്മുടെ കാര്യങ്ങളിൽ വിചാരപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. 40-ാം സങ്കീർത്തനം 5-ാം വാക്യം വായിക്കാമോ?
എന്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട്
മതി, നീ ചെയ്ത അത്ഭുത പ്രവർത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകും എന്ന് പറഞ്ഞാൽ നമ്മളെ ഓർത്ത് വിചാരപ്പെടുന്ന ഒരു യഹോവയുണ്ട് കേട്ടോ. നിങ്ങൾ ഓർക്കും നിങ്ങളുടെ ഭാരം വേറെ ആർക്കും അറിയാൻ മേല, വേറെ ആരും ഇതിനെപ്പറ്റി ഒരു വിചാരവും ഇല്ലെന്ന് വിചാരിക്കും. ഭർത്താവിന് എന്റെ കാര്യങ്ങളെ പറ്റി വിചാരമില്ല, കുഞ്ഞുങ്ങൾക്ക് എന്റെ കാര്യങ്ങളെ പറ്റി ഇല്ല. നിങ്ങളെ ഓർത്ത് വിചാരപ്പെടുന്ന ഒരു യഹോവയുണ്ട്. ആ യഹോവയുടെ മേൽ നമ്മുടെ ഭാരം വെച്ചുകൊള്ളാനായിട്ടാണ് പറയുന്നത്. 8-ാം വാക്യത്തിൽ പറയുന്നത്, നിർമ്മതരായിരിപ്പീൻ ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു എന്നാണ് 8-ാം വാക്യത്തിൽ കാണുന്നത്. അത് ഒരു ഒരു പ്രധാന ആശയം വീണ്ടും പറയുകയാണ്. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അവൻ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു എന്നുള്ള കാര്യം. ഈ പ്രതിയോഗി അലറുന്ന സിംഹം, ചുറ്റി നടക്കുന്നവൻ എന്നിങ്ങനെ പല പല വിശേഷണങ്ങൾ ഈ പിശാചിന് കൊടുത്തിരിക്കുകയാണ് പത്രോസ് ലീഹ. ഈ പ്രതിയോഗി എന്നിവിടെ ഉപയോഗിച്ചേക്കുന്നത് ആന്റിഡിക്കോസ് എന്ന് പറയുന്ന ഒരു വാക്ക്, ANTIDIKOS ആന്റിഡിക്കോസ്. ആന്റിഡിക്കോസ് എന്നുള്ള പ്രതിയോഗി എന്നുള്ള മൂലഭാഷയിൽ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതൊരു കോടതി വ്യവഹാരത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക. കുറ്റാരോപണം നടത്തുന്നവൻ, കുറ്റം ചുമത്തുന്നവൻ എന്ന അർത്ഥം കൂടി അതിനുണ്ട് പ്രതിയോഗി എന്ന് പറഞ്ഞാല്. ഈ പിശാചിന്റെ ഒരു പരിപാടിയാ നമ്മളുടെ കുറ്റം നമ്മളുടെ മേൽ കുറ്റം ചുമത്തുക, നമ്മളുടെ കുറ്റബോധം കൊണ്ട് നമ്മളെ നിറയ്ക്കുക, നമ്മുടെ മേൽ കുറ്റം ചുമത്തുക. ഈ ഒരു ആശയം നമ്മൾ വേദവസ്തുതി പലയിടങ്ങളിൽ കാണുന്നുണ്ട്. പിശാജ് സാധാരണ ജനങ്ങളുടെ മേൽ കുറ്റം ചുമത്തുമോ? നമുക്കൊന്ന് നോക്കാം. യോബിന്റെ പുസ്തകം 1:6 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച് പെട്ടെന്ന്. യോബിന്റെ പുസ്തകം 1:6 മുതലുള്ള വാക്യങ്ങൾ.
ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു, അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു.
പിന്നോട്ടുള്ള കാര്യമൊക്കെ നമുക്കറിയാം. പിന്നോട്ടുള്ള കാര്യം നമുക്കറിയാം. യോബിനെ പറ്റിയുള്ള കുറ്റങ്ങൾ പറയുക, നീ അത് ഞാൻ നീ എന്നെ ഒന്ന് അനുവദിക്കുകയാണെങ്കിൽ യോബ് ഇന്നതിന്നതെല്ലാം ചെയ്യും, അങ്ങനെ കുറ്റങ്ങളൊക്കെ പറയുന്നതായ പിശാചിനെ കാണുന്നു. സക്കരിയാവിന്റെ പുസ്തകം 3:1-2 വാക്യങ്ങൾ വായിക്കണം. സക്കരിയ 3:1-2.
അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായി പരമരാജകനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. യഹോവ
വലതുഭാഗത്ത് കുറ്റം ചുമത്താൻ യോശുവ നിൽക്കുന്നു, യോശുവയെ കുറ്റം ചുമത്താനായിട്ട് സാത്താൻ നിൽക്കുന്നു. അവിടെ എല്ലാം ആ കുറ്റം ചുമത്തുന്ന വാക്കുമൊക്കെ ആന്റിഡിക്കോസ് എന്നുള്ളതിനോട് തത്തുല്യമായ ഹിബ്രു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പ്രതിയോഗിയായിരിക്കുന്ന കുറ്റം ചുമത്തുന്ന അപവാദിയായ വെളിപാട് 12:10 കൂടെ വായിച്ചു. വെളിപാട് 12:10.
അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ.
നമ്മുടെ സഹോദരന്മാരെ രാപകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സെയിം വാക്കാ, കുറ്റം ചുമത്തുന്ന അപവാദിയായ പിശാച്. അപ്പൊ ഇതാണ് പിശാചിന്റെ ഒരു, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്. പ്രതിയോഗി എന്ന് പറയുന്നത് നമ്മളെ കുറ്റം ചുമത്തുക, നമ്മളെ കുറ്റബോധം കൊണ്ട് നമ്മളെ നിറയ്ക്കുന്ന ഒരു 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 പിശാചുണ്ട്. അതാ ഇവിടെ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്ന കാര്യം. അതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിക്കുക. അവൻ പ്രതിയോഗി, നിങ്ങളെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുക എന്നുള്ളതാ ഒരു കാര്യം. ഇവിടെ നിങ്ങൾ വളരെ ബാലിശമായ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, എനിക്കെപ്പോഴും ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാനായിട്ടാ ഇഷ്ടം. വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ പിശാചിന് സിംഹത്തിന് എങ്ങനെയാ നടക്കുന്നേ, തിരഞ്ഞു ചുറ്റി നടക്കുന്നു സിംഹം എന്ന പോലെ, അലറുന്ന സിംഹം എന്ന പോലെ എന്ന് പറഞ്ഞു അല്ലേ. സിംഹമാണ് വായി പല്ല് കാണണം, സിംഹമാണ് വായി പല്ല് കാണണം. അപ്പൊ നമുക്ക് ചിന്തിക്കാനായിട്ടുള്ള ഒരു കാര്യം, ഇവിടെ വിഴുങ്ങുക ചെയ്യുന്നേ, ആരെ വിഴുങ്ങേണ്ടു, സിംഹം കടിച്ചു പറിച്ച് തിന്നുകയാ ചെയ്യുന്നേ. അപ്പം ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങക്ക് പിന്നെ നമുക്ക് പ്രത്യാശിക്കാൻ ഒരു കാര്യമുണ്ട്. അവന്റെ വായി പല്ലില്ലാത്ത വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ അവന്റെ വായി പല്ലില്ലാത്തവരെന്ന, വളരെ നേഴ്സറി പിള്ളേരുടെ ബുദ്ധിയും കൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്നുള്ളതേ ഉള്ളൂ, അതിന് വലിയ പ്രാധാന്യമൊന്നും നിങ്ങൾ കൊടുക്കണ്ട. എന്നാലും അവന്റെ വായി പല്ലില്ല, അവൻ വിഴുങ്ങുക. അപ്പൊ അവന്റെ വായിലെ പല്ല് തകർത്ത് കളയാൻ നമുക്ക് സാധിക്കും. എങ്ങനെ അവന്റെ വായിലെ പല്ല് തകർത്ത് കളയാനായിട്ട് പറ്റുന്ന? യാക്കോബിന്റെ ലേഖനം 4:7 വാക്യം നമ്മളത് പഠിക്കുന്ന യാക്കോബിന്റെ ലേഖനം നമ്മൾ പഠിക്കുന്നതാണല്ലോ, 4:7 വായിച്ച്.
ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുകയും പിശാചിനോട് എതിർത്ത് നിൽക്കുകയും, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും.
എതിർത്ത് നിൽക്കണം, അവനോട് എതിർത്ത്. അത് തന്നെ ഇവിടെ പറയുന്നത്, ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിന്നാണ് പത്രോസ് ശ്ലീഹായി ഓർപ്പിക്കുന്നത്. അപ്പൊ അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകും. അതുകൊണ്ട് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ തക്കവണ്ണം ക്രിസ്ത്യാനികളായി നമുക്ക് സാധിക്കണമെന്നാണ് ഈ ഭാഗങ്ങളിൽ ഓർപ്പിക്കുന്ന കാര്യം. പിന്നീട് പറയുന്ന 10 വാക്യമാണ്, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നുവെന്നേക്കും അവനുള്ളത് ആമേൻ. അപ്പോൾ അല്പകാലത്തേക്കുള്ള കഷ്ടം, അത് വളരെ വിശദമായി 4:12 13-14 വാക്യങ്ങളിലൊക്കെ കഷ്ടം സഹിക്കേണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞതാ, വീണ്ടും ആവർത്തിക്കുന്നില്ല. നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. അതുകൊണ്ട് നിങ്ങൾ അധൈര്യപ്പെടേണ്ട കാര്യമില്ല, നിങ്ങളെ ഉറപ്പിച്ച് ദൈവം ശക്തീകരിക്കും. ആ ദൈവത്തെ പറ്റിയുള്ള ഒരു ഒരു വിശേഷണം ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താ, തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം, ദ ഗോഡ് ഓഫ് ഓൾ ഗ്രേസ് ഹു കോൾഡ് അസ് ടു ഇറ്റേണൽ ഗ്ലോറി എന്നുള്ള ഒരു ആശയമാണ് ഇവിടെ പറയുന്നത്. നിത്യ തേജസ്സിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്ന പരമകൃപാലുവായ ദൈവം ഉണ്ട്. എതിരാളിയെ അയാളുടെ ശക്തി എത്രയുണ്ടെന്ന് ദൈവത്തിന് അറിയാം. എതിരാളി സിംഹമാണെങ്കിൽ, പിശാചി സിംഹമാണെങ്കിൽ, കർത്താവും സിംഹം തന്നെയാ കേട്ടോ. ഒരാശയം കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, കർത്താവും സിംഹം തന്നെയാ. യഹൂദയിലെ സിംഹം അല്ലേ, യഹൂദയിലെ സിംഹം എന്നാ. വെളിപാട് 5:5 വായിച്ചേ, വെളിപാട് 5:5.
അപ്പോൾ മുപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം
പ്രാപിച്ചിരിക്കുന്നു. അവൻ ജയം പ്രാപിച്ചു, യഹൂദയിലെ സിംഹം, ദാവീദിന്റെ വേരായവൻ. അതുകൊണ്ട് യഹൂദയുടെ സിംഹം യേശുക്രിസ്തുവാണ്. പിശാചിയ സിംഹമാണെങ്കിൽ നമുക്ക് യഹൂദയുടെ സിംഹമുണ്ട്. അത് നമ്മൾ ഓർത്തിരിക്കുക. Genesis 49:9, ഉൽപ്പത്തി പുസ്തകം 49:9.
യഹൂദ ഒരു ബാലസിംഹം, മകന് നിന്ദ പിടിച്ച് കയറിയിരിക്കുന്നു. അവൻ കുനിഞ്ഞ് സിംഹം പോലെയും സിംഹി പോലെയും പതിഞ്ഞു കിടക്കുന്നു.
ഇത് യാക്കോബിന്റെ അനുഗ്രഹമാണ്, യഹൂദയ്ക്ക് വേണ്ടിയുള്ള അനുഗ്രഹമാണ്. ആ യഹൂദ ഒരു ബാലസിംഹം എന്ന് പറഞ്ഞു. അതാണ് ദ ലയൺ ഓഫ് ജൂഡിയ എന്നുള്ള ഒരു ആശയം യഹൂദന്മാരുടെ ഇടയിൽ പ്രചരിച്ചു വരുവാനും വെളിപാട് പുസ്തകത്തിൽ അതിന്റെ പൂർത്തീകരണം യേശുക്രിസ്തുവിലാണെന്ന് കാണിക്കുവാനുമുള്ള കാര്യം ഇതാ. യഹൂദയുടെ യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോ ദ ലയൺ ഓഫ് ജൂഡിയ എന്ന ഒരു നാമവിശേഷണമാണ് യഹൂദയെ പറ്റി പറയുന്നത്. അവിടെയാണ് ദാവീദ് ജനിച്ചത്. ആ ദാവീദിന്റെ കുറ്റിയിൽ നിന്നാണ്, ഇശായയുടെ കുറ്റിയിൽ നിന്നാണ്, യെശയ്യാ 11:1 വായിക്കുന്ന ഇശായയുടെ കുറ്റിയിൽ നിന്നാണ് ഒരു മുള പൊട്ടി പുറപ്പെട്ട് യേശുക്രിസ്തുവിലാണെന്ന് പൂർത്തീകരിക്കുന്നത്. അതുകൊണ്ട് യഹൂദയുടെ സിംഹം എന്ന് പറയുന്ന യേശുക്രിസ്തുവാണ്. പിശാചി സിംഹമാണെങ്കിൽ, പല്ലില്ലാത്ത സിംഹമാണെങ്കിൽ, പല്ലുള്ള സിംഹം, എല്ലാ തിന്മകളെയും എതിരിടുവാൻ തക്കവണ്ണമുള്ള സർവശക്തിയുള്ള നിത്യതേജസ്സിലേക്ക് വിളിച്ചിരിക്കുന്ന പരമകൃപാലുവായ യഹൂദയുടെ സിംഹത്തിന്റെ കയ്യിൽ നമ്മളെ ഏൽപ്പിക്കാം. അങ്ങനെ വരുമ്പോ പൗലോസ് ലീഹായോട് ചേർന്ന് നമുക്ക് പറയാൻ പറ്റും, Philippians 4:13 നമ്മൾ വായിക്കുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു എന്ന് വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ ബലത്തിന്റെ ഒരു ശക്തിയുണ്ട്, ദൈവത്തിന്റെ ബലത്തിന്റെ ഒരു ശക്തി. Ephesians 1:19 വായിക്കാവോ, Ephesians 1:19, അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ മുതൽ വായിച്ചു. Ephesians 1:19 വായിക്കുമ്പോ അവന്റെ ബലത്തിന്റെ മുതൽ വായിച്ചു.
അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും
അവന്റെ മതി മതി അത് നിങ്ങൾ അറിയേണ്ടതിന് എഴുതുന്നു. അവന്റെ ശക്തിയുടെ വലിപ്പം നിങ്ങൾ അറിയണം. അപ്പം ദൈവത്തിന്റെ ശക്തിയുടെ വലിപ്പം നമ്മൾ അറിഞ്ഞ് ദൈവത്തിന്റെ കൈ കീഴിൽ പരിപൂർണമായിട്ട് വിട്ടുകൊടുക്കണമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് എന്ന് പറയുക. സർവ്വകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. അവന് ശക്തിയുള്ളവനാ, അവൻ നമ്മളെ ശക്തീകരിക്കും. അതാണ് പൗലോസ് ലീഹായും പറഞ്ഞ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. Philippians 4:13 ഞാൻ പറഞ്ഞു, 2 Timotheus 4:17 അതേ ആശയം കാണുന്ന എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ഓർപ്പിക്കുകയാണ്. ഈ 12, 13, 14 വാക്യങ്ങൾ കൺക്ലൂഡിംഗ് ഗ്രീറ്റിംഗ്സ് ആണ്, അന്ത്യ ആശംസകളാണ്. ഫെയർവെൽ ആൻഡ് ഗ്രീറ്റിംഗ്സ് എന്ന് വേണമെങ്കിൽ ഹെഡിങ് നമുക്ക് കൊടുക്കാം. അതാണ് 12, 13, 14 വാക്യങ്ങൾ വായിച്ചാട്ട് പെട്ടെന്ന്.
നിങ്ങളെ പ്രബോധിപ്പിച്ചും നിങ്ങളെ നിൽക്കുന്നത് ദൈവത്തിന്റെ സത്യകൃപയിലാവുന്നു എന്ന് സാക്ഷീകരിച്ചും കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്ത സഹോദരനെന്ന് നിരൂപിക്കുന്ന സില്ലാനോസ് മുഖാന്തരം ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു. നിങ്ങളുടെ സഹവൃദ്ധയായ ബാബിലോണിലെ സഭയും എനിക്ക് മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. സ്നേഹചുംബനത്താൽ തമ്മിൽ വന്ദനം ചെയ്യും. ക്രിസ്തുവിലുള്ള ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ.
പത്രോസ് ലീഹ അങ്ങനെയാണ് ലേഖനം അവസാനിപ്പിക്കുന്നത്. ഗ്രീറ്റിംഗ്സിൽ പറയുന്ന 1-2 ആശയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കുന്നു. ഒന്നാമതായിട്ട്, നിങ്ങൾ നിലകൊള്ളുന്നത് ദൈവകൃപയാലാണ്. നിങ്ങളെ പ്രബോധിപ്പിച്ചും നിങ്ങളിൽ നിൽക്കുന്നത് ദൈവത്തിന്റെ സത്യകൃപയിലാകുന്നു എന്ന് സാക്ഷീകരിച്ചും കൊണ്ടോ ഞാൻ നിങ്ങൾക്ക് വിശ്വസ്ത സഹോദരൻ എന്ന് നിരൂപിക്കുന്ന സില്വാനോസ് മുഖാന്തരം ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് പറയുക. അപ്പൊ നമ്മളെല്ലാവരും ആയിരിക്കുന്നത് ദൈവകൃപയാലാണ്. പൗലോസ് ലീഹായും പറയുന്നുണ്ട്, ഞാൻ ആയിരിക്കുന്നത് ദൈവകൃപയാലാകുന്നു എന്നുള്ള ഒരു കാര്യം ഉറപ്പിക്കുക. അപ്പൊ പത്രോസിന്റെ സഹായികളായ സില്വാനോസിന്റെയും മർക്കോസിന്റെയും ബാബിലോണിലെ സഭയുടെ ആശംസകൾ അറിയിച്ചുകൊണ്ട് ക്രിസ്ത്യാനിയുടെ നിലനിൽപ്പ് ദൈവകൃപയിലാണെന്ന് ഓർപ്പിച്ച് ക്രിസ്തുവിലുള്ള സമാധാനം കൊടുത്താണ് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത് എന്ന് കാണുന്നു. അതുകൊണ്ട് കൊരിന്ത്യ സഭയ്ക്ക് പൗലോസ് ലീഹ ലേഖനം എഴുതുമ്പോ പൗലോസ് ലീഹ പറയുന്ന കാര്യം, ദൈവകൃപയിലാണ് അവരുടെ ക്ലേശങ്ങളും ദാരിദ്ര്യവും കഠിനതരമായിരുന്നു എങ്കിലും അവർ അത്യന്തം സന്തോഷിച്ചു എന്നാണ് പൗലോസ് ലീഹ പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപ, ദ ഗ്രേസ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ കൃപയിലാണ് എന്നുള്ള ഒരു അവബോധം നമുക്കും ഉണ്ടാകേണ്ടതാണെന്ന് ഓർപ്പിക്കുന്നു. ഇവിടെ പറയുന്ന സിൽവാനോസിനെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. സിൽവാനോസ് എന്ന് പറയുന്നത് ഷീലാസ് തന്നെയാ കേട്ടോ. സിൽവാനോസ് എന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സൈലസ് തന്നെ, SILAS ഷീലാസ് തന്നെയാണ്. ഷീലാസിനെ നമുക്ക് പെട്ടെന്നൊന്ന് കാണാം. അപ്പോസ്തല പ്രവൃത്തി 15:35 മുതലുള്ള വാക്യം ഒന്ന് വായിച്ച്, അപ്പോസ്തല പ്രവൃത്തി 15:35 മുതൽ.
കുറെ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ബർണബാസിനോട്, നാം കർത്താവിന്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെയിരിക്കുന്നുവെന്ന് നോക്കുക എന്ന് പറഞ്ഞു. മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടിക്കൊണ്ടു പോകുവാൻ ബർണബാസ് ഇച്ഛിച്ചു. പൗലോസോ പമ്പുലിയയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവർത്തിച്ചു വരാതെ പോയവരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു. അങ്ങനെ അവർ
പൗലോസ് പറഞ്ഞു, നമുക്ക് ഇനി നമ്മൾ സ്ഥാപിച്ച സഭകളെ പോയി നോക്കാവെന്ന് പറഞ്ഞു. ബർണബാസ് പറഞ്ഞു, നമുക്ക് മർക്കോസിനെ കൂട്ടാവെന്ന് പറഞ്ഞു. അപ്പം പൗലോസിന് മർക്കോസിനോടൊരു ദേഷ്യം. മർക്കോസ് നമ്മളെ ഇടയ്ക്ക് വിട്ടുപോയതല്ലേ, അവനെ വേണ്ടെന്ന് പിന്നെ പൗലോസ് പറയുന്നു. എന്നിട്ട് ബാക്കി വായിച്ചു.
അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് വേർപിരിഞ്ഞു. ബർണബാസ് മർക്കോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി.
ബർണബാസും മർക്കോസും കൂടെ ഒരു വഴിക്ക് പോയി. പൗലോസ് എന്നാ ചെയ്തു?
പൗലോസോ ശീലാസിനെ തിരഞ്ഞെടുത്ത് സഹോദരന്മാരാൽ കർത്താവിന്റെ കൃപയിൽ പരമേൽപ്പിക്കപ്പെട്ടിട്ട് യാത്ര പുറപ്പെട്ട് സുറിയ സിലിക്യ ദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് സഭകളെ ഉറപ്പിച്ചു പോന്നു.
അപ്പൊ പൗലോസ് ശീലാസിനെ തിരഞ്ഞെടുത്തു. ഇത് നമ്മൾ കാണുന്നു മിഷണറി യാത്രയില്, പൗലോസ് ശീലാസിനെ തിരഞ്ഞെടുക്കുന്നു. ഈ ശീലാസ് തന്നെയാണ് പത്രോസിന് വേണ്ടി ഈ ലേഖനം എഴുതുന്നത്. വിശ്വസ്ത സഹോദരൻ എന്ന് നിരൂപിക്കുന്ന സിൽവാനോസ് മുഖാന്തരം ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് പറയുമ്പോ പത്രോസ് അല്ല എഴുതിയത് ഈ ലേഖനം. ആരെ കൊണ്ട് എഴുതിപ്പിച്ച്? ശീലാസിനെ കൊണ്ട് അല്ലെങ്കിൽ സിൽവാനോസിനെ കൊണ്ടാണ് എഴുതിപ്പിച്ചത് എന്നുള്ളത് നമ്മൾ കാണുന്നു. ഇത് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഉണ്ടല്ലോ അല്ലേ? അത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ. അഥവാ ആരാണ് ഈ ലേഖനം എഴുതിയത്? പത്രോസ് പറഞ്ഞു കൊടുത്തിട്ട് ശീലാസ് എഴുതിയതാ. ശീലാസിനെ നമ്മൾ കണ്ടു. പൗലോസ് ശീലാസിനെ ചേർത്ത് കൊണ്ടുപോയി. ബർണബാസ് മർക്കോസിനെ ചേർത്തുകൊണ്ട് അപ്പുറത്തോട്ട് പോയതായിട്ട് നമ്മൾ കാണും. 2 കൊരിന്ത്യർ 1:19.
ഞാനും സിൽവാനോസും തിമോത്തിയോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു ഒരിക്കൽ ഉവ എന്നും മറ്റൊരിക്കൽ
മതി. അപ്പൊ ഞാനും സിൽവാനോസും ആ ശീലാസിനെ പറ്റി തന്നെ പൗലോസ് കൂടെ കൊണ്ടുപോയ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോ പൗലോസ് ആ ശീലാസിനെ പരിചയപ്പെടുത്തുക. 2 കൊരിന്ത്യൻസ് 1:19. ഇനിയും 1 തെസ്സലോനിക്കർ 1:1.
പൗലോസും സിൽവാനോസും തിമോത്തിയോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിനുള്ള തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്നത്.
പൗലോസും ശീലാസും അല്ലെ സിൽവാനോസും തിമോത്തിയോസും കൂടെ എഴുതുന്നു. 2 തെസ്സലോനിക്കർ 1:1.
നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെയും നമ്മുടെ പ്രത്യാശയായ യേശു ക്രിസ്തുവിന്റെയും കൽപ്പന പ്രകാരം ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിന് എഴുതുന്നത്. പിതാവായ ദൈവത്തിനുള്ളിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് കൃപയും കനിവും സമാധാനവും ഉണ്ടാവട്ടെ.
2 തെസ്സലോനിക്കർ 1 പൗലോസും സിൽവാനോസും തിമോത്തിയോസും അല്ലേ, അങ്ങനെയല്ലേ? 2 ലേഖനം തെസ്സലോനിക്കർക്ക് എഴുതിയ 2 ലേഖനം തുടങ്ങുന്നത്. 2 തെസ്സലോനിക്കർ 1:1 അങ്ങനെയാണ്. 1 തെസ്സലോനിക്കറും സെയിം, രണ്ടും സെയിം ആണ്. പൗലോസും സിൽവാനോസും തിമോത്തിയോസും അല്ലേ. മറ്റേത് തിമോത്തിയോസിന് എഴുതിയ ലേഖനം ഇപ്പൊ ജിജി വായിച്ചത്, കുഴപ്പമില്ല. അപ്പൊ ഇവിടെ രണ്ടിടത്തും സിൽവാനോസ് ശീലാസ് ആണ് ഇവരുടെ കൂടെ നിൽക്കുന്നത്, പൗലോസ് ലീഹയുടെ കൂടെ നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്നു. അപ്പൊ ഈ ലേഖനം എഴുതുന്നതിന് പത്രോസിനെയും ശീലാസ് സഹായിച്ചു എന്നാണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കുന്നത്. ഇദ്ദേഹത്തെ കുറിച്ച് ഈ ശീലാസിനെ പറ്റി പത്രോസിന്റെ സാക്ഷി തന്നെയാ, വിശ്വസ്ത സഹോദരൻ എന്നുള്ളതാ, ഫെയ്ത്ത്ഫുൾ ബ്രദർ എന്നുള്ളതാണ് എന്ന് രൂപിക്കുന്ന സിൽവാനോസ്. സിൽവാനോസ് എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞു. ഇത് പൗലോസും ഇതേ വാക്ക് തന്നെ ശീലാസിനെ പറ്റി പല ഇടങ്ങളിൽ ഉപയോഗിച്ചത് നമ്മൾ കണ്ടു. അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് ശീലാസ് ആണ് കണ്ടു. 2 കൊരിന്ത്യർ 1:19, 1 തെസ്സലോനിക്കർ 1:1, 2 തെസ്സലോനിക്കർ 1:1, ഇവിടെല്ലാം സിൽവാനോസ് എന്നുള്ള വാക്ക് കണ്ടു. ഇനിയും ഈ സിൽവാനോസ് ശീലാസ് എന്ന് പറയുന്ന ആള് സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്ന റോമൻ സിറ്റിസൺ ആയിരുന്നു കേട്ടോ. അപ്പോസ്തല പ്രവൃത്തി 18:5 നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 18:5
ശീലാസും തിമോത്തിയോസും മക്കദോനിയയിൽ നിന്ന് വന്നാറേ പൗലോസ് വചനകോശനത്താൽ ശുശ്രാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു വന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു.
അത് അവിടെ ശീലാസിനെ പറ്റി പരിചയപ്പെടുത്തുന്ന മറ്റൊരു വാക്യം കൂടിയാണ് 16:36-37.
കാരാഗ്രഹ പ്രമാണി ഈ വാക്ക് പൗലോസിനോട് അറിയിച്ചു, നിങ്ങളെ വിട്ടയപ്പാൻ അധിപതികൾ ആളയച്ചിരിക്കുന്നു, ആകയാൽ സമാധാനത്തോടെ പോകുകയും എന്ന് പറഞ്ഞു. പൗലോസ് അവരോട്, റോമാ പൗരന്മാരായ ഞങ്ങൾ അവർ വിസ്താരം കൂടാതെ പരസ്യമായി അടിച്ച് തടവിലാക്കിയല്ലോ.
ആ എന്ന് പറയാം, റോമാ പൗരന്മാരായ ഞങ്ങൾ, ഞാൻ റോമാ പൗരനാണെന്ന് മാത്രമല്ല പൗലോസ് പറയുന്നത്, റോമാ പൗരന്മാരായ ഞങ്ങൾ. അപ്പൊ ശീലാസിന്റെ സംഭവമാണ് നമ്മൾ അവിടെ കാണുന്നത് 16-ാം അധ്യായത്തിൽ. അപ്പൊ ശീലാസ് റോമാ പൗരനാണ്, പൗലോസിനോട് ചേർന്ന് മിഷണറി യാത്രയിൽ സഭകളെ ഉറപ്പിച്ചയാളാണ്. ഇതേ സിൽവാനോസ് അല്ലെങ്കിൽ ശീലാസ് തന്നെ പത്രോസിനെയും ഇവിടെ സഹായിക്കുന്നതായിട്ട് കാണുന്നു. പത്രോസ് ശീലാസിനെ വിളിക്കുന്നത് വിശ്വസ്ത സഹോദരനായ, വിശ്വസ്ത സഹോദരനെന്ന് നിരൂപിക്കുന്ന സിൽവാനോസ് മുഖാന്തരം ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു. പത്രോസിന് ലേഖനം എഴുതാൻ ഒരു പക്ഷേ പത്രോസ് മുക്കുവനൊക്കെ ആയതുകൊണ്ട് അത്ര എഴുതാനോ ഒക്കെ ഉള്ള വിദ്യാഭ്യാസം ഒന്നും ഇല്ല എങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊടുത്ത അറിവിനാൽ ശീലാസിനെ കൊണ്ട് എഴുതിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുകയും ചെയ്യുന്നത് എന്നുള്ളത് കാര്യം ഓർപ്പിക്കുക. നിങ്ങളുടെ സഹവൃതയായ ബാബിലോണിലെ സഭയും എനിക്ക് മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. മുമ്പേ നമ്മൾ കണ്ടു, എനിക്ക് ഈ പത്രോസിന് മർക്കോസിനെ, ഇവരെ രണ്ടുപേരെയും, ശീലാസിനെ മർക്കോസിനെയും നമ്മൾ മുമ്പേ കണ്ടായിരുന്നു. ബർണബാസ് മർക്കോസിനെയും കൂട്ടിക്കൊണ്ട് ഒരു വഴിക്ക് അങ്ങ് പോയി, പൗലോസ് ശീലാസിനെ കൂട്ടിക്കൊണ്ട് ഇപ്പുറത്തെ വഴിക്ക് വന്നു എന്ന് കണ്ടു. അതിൽ ഈ മർക്കോസും ശീലാസും എല്ലാം പത്രോസിന് മക്കളുടെ സ്ഥാനത്തും വിശ്വസ്ത സഹോദരൻ എന്നുള്ള രീതിയിലും ഒക്കെയാണ് പത്രോസ് അവരെ കാണുന്നതെന്ന് ഈ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുന്നു. ബാബിലോണിലെ സഭ എന്ന ഒരു പരാമർശം നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. ഈ സഭ ഏതെന്ന കാര്യത്തില് വേദപണ്ഡിതന്മാരുടെ ഇടയില് ഒരു ഒരു ചെറിയ തർക്കങ്ങളൊക്കെ ഉള്ളൂ എങ്കിലും കൂടുതൽ പേരും അംഗീകരിക്കുന്ന ഒരു കാര്യം റോമിലെ സഭ എന്ന് തന്നെയാണ് കേട്ടോ. ദ ചർച്ച് ഓഫ് റോം, റോമിലെ സഭ, ബാബിലോണിലെ സഭ റോമിലെ സഭ തന്നെയാണെന്ന് വേദപണ്ഡിതന്മാരെല്ലാവരും ഒന്നിച്ച് അംഗീകരിക്കുന്നതായ ഒരു കാര്യമാണ്. പത്രോസ് ആണല്ലോ അവിടെ കൂടുതൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് റോമിന്റെ ആദ്യത്തെ മാർപ്പാപ്പായിട്ടും പത്രോസ് ആണ് അറിയപ്പെടുന്നത്. ബാബിലോണിലെ സഭ എന്ന് പറയുമ്പോൾ റോമിലെ സഭ തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ടതായ ഒരു കാര്യം സഹവൃത എന്ന് ആവർത്തിച്ചേക്കുന്നു, അല്ലാതെ എല്ലാ സഭകളുടെയും തലയായിരിക്കുന്ന സഭ എന്നല്ല ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. സഹവൃതയാണ് എന്ന് പറഞ്ഞാൽ ഒരു സഹോദരി ബന്ധമേ ഉള്ളൂ. മറ്റു സഭകളുടെ മേലൊന്നും അധികാരമോ ആധിപത്യമോ ഒന്നും റോമിനില്ല എന്നുള്ളതും കൂടി നമ്മളിവിടെ കാണുന്നുണ്ട്. ഇവിടെ തന്നെ വേദോത്സവത്തിൽ തന്നെ അതിന്റെ പരാമർശങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. സ്നേഹചുംബനത്താൽ തമ്മിൽ തമ്മിൽ വന്ദനം ചെയ്യുവിൻ എന്നുള്ളൊരു ആശയം പറയുകയാണ്. അത് പൗലോസ്ലീഹ പറയുന്നതായ ഒരു ആശയമാണ്. 1 തെസ്സലോനിക്കർ 5:26 വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുമെന്ന് പൗലോസ് പറയുന്നത് നമ്മൾ കാണുന്നു. 1 തെസ്സലോനിയൻസ് 5:26 പത്രോസ് അത് അനുകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പത്രോസ് പറയുക. അപ്പോ ക്രിസ്തുവിലുള്ളവർക്കാണ് സമാധാനം എന്നുള്ളത് ഓർപ്പിക്കുക. ലോകം സമാധാനമില്ലാതെ മുൻപിലേക്ക് നീങ്ങുമ്പോൾ ക്രിസ്തുവിലുള്ളവർക്ക് ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ കഷ്ടതയും പ്രയാസവും ഒക്കെ ഉണ്ടെങ്കിലും ശാശ്വതമായ ഒരു സമാധാനമുണ്ടോ എന്നുള്ള വളരെ മനോഹരമായ ഗ്രീറ്റിംഗ്സോടുകൂടിയാണ് പത്രോസ് ലേഖനം അവസാനിപ്പിക്കുന്നത്. നമുക്ക് വേദപുസ്തകത്തിൽ നിന്നുള്ള പഠനം നമുക്കിങ്ങനെ അവസാനിപ്പിക്കാം. അടുത്ത ആഴ്ചയിൽ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ, പൊതുവായ ഒരു ചില കാര്യങ്ങളെ പറ്റിയുള്ള ഓട്ടപ്രദക്ഷിണം, പിന്നീട് ദ കാനനൈസേഷൻ ഓഫ് ബൈബിൾ എന്നുള്ള കാര്യം കൂടി നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പൊതുവായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.
ഓക്കെ, എനിക്ക് രണ്ടു മൂന്ന് കാര്യം പറയാനുണ്ട്. ആദ്യത്തെ കാര്യം, നമുക്ക് നമ്മുടെ ആനുവൽ കോൺഫറൻസ് ഒക്ടോബർ 3-4 ദിവസങ്ങളിൽ സെന്റ് തോമസ് കതീഡ്രൽ കുറിച്ചിൽ വെച്ചാണ് നടക്കുന്നത്. ആ ഡേറ്റ് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് അതിന് വരാൻ തക്കവണ്ണം ശ്രമിക്കണം. പക്ഷെ അതിന് ഇതുവരെ നമുക്കൊരു സ്പീക്കറെ കിട്ടിയിട്ടില്ല. അതിന് ഞാൻ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെടുന്നു, ഒരു നല്ല സ്പീക്കറെ നമുക്ക് കൊണ്ടു തരാൻ വേണ്ടി. ഇപ്പോഴും ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ആ സമയമാകുമ്പോഴത്തേക്ക് പോകും. അപ്പൊ ഒരു നല്ല സ്പീക്കർ ആ സമയത്ത് നമുക്ക് ഇവിടെ വരാൻ തക്കവണ്ണം നമ്മൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മുടെ മാട്രിമോണിയൽ വെബ്സൈറ്റ് വരെ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം അതിനകത്ത് അഡ്വർടൈസ്മെന്റ് വളരെ കുറവാണ്. അതിന്റെ പേര് കണക്ട് എന്നാണ്. കിട്ടിയിരിക്കുന്ന ഫ്യൂ അഡ്വർടൈസ്മെന്റ് ഇട്ടുകൊണ്ട് മിസ്റ്റർ മനോജ് അതിന് നമ്മുടെ മത്തമയസുമാരും വെബ്സൈറ്റുമായിട്ട് ഒരു ലിങ്ക് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ സമാജം വെബ്സൈറ്റ് സന്ദർശിക്കുകയാണെങ്കിൽ കണക്ട് എന്നിടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഉള്ള അഡ്വർടൈസ്മെന്റ് കാണാൻ പറ്റും. പക്ഷെ ആർക്കും പുതുതായിട്ട് അതിനകത്ത് ഇടണമെങ്കിൽ അത് എനിക്ക് എന്റെ പേർക്ക് അയച്ചു തരികയോ അല്ലെങ്കിൽ മനോജിന്റെ പേർക്ക് അയച്ചു കൊടുക്കുകയോ ചെയ്യണം. പുതിയ അഡ്വർടൈസ്മെന്റിന് വേണ്ടി അപേക്ഷിക്കുന്നു. ആളുകൾ തീർച്ചയായിട്ടും ഇത്ര ഇൻട്രസ്റ്റ് എടുത്ത് തരണമേ എന്ന് അപേക്ഷിക്കുന്നു. പിന്നെ മൂന്നാമതൊരു കാര്യമുള്ളത് നമ്മുടെ കുക്ക് ബുക്ക് ഒന്നുകൂടെ റീപ്രിന്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ അതിനുവേണ്ടി പുതിയ പുതിയ റെസിപ്പികൾ ആവശ്യപ്പെടുന്നു. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതും അയച്ചു തരിക. എല്ലാവർക്കും അടുത്ത ആഴ്ച തേഴ്സ്ഡേയും ഫ്രൈഡേയും ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അത് കയറാത്തവരെയൊക്കെ ഒന്നുകൂടെ ഒന്ന് അറിയിക്കുക. ഇതിടയ്ക്ക് നിന്ന് പോയത് മൂലം നമ്മുടെ അറ്റൻഡൻസ് കുറച്ച് കുറഞ്ഞു പോയി. തീർച്ചയായിട്ടും മറ്റുള്ളവരെ ഒന്ന് അറിയിച്ച് വീണ്ടും എല്ലാവരും വന്ന് ചേർത്തക്കോണം ഒന്ന് പറഞ്ഞു കൊടുക്കണം എല്ലാവർക്കും. താങ്ക് യു.
പ്രാർത്ഥിക്കാം. പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹവും ഏകജാവനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായാം ദൈവമേ, അവിടുത്തെ സംസർഗോപവാസവും കൂട്ടായ്മ ഞങ്ങളെല്ലാവരുടെ മേലും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും, പ്രത്യേകിച്ച് കർത്താവെ ഞങ്ങൾ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും, ഞങ്ങളുടെ വനിതാ സമാജത്തിന്റെ എല്ലാ പ്രവർത്തകരോടും പ്രവർത്തനങ്ങളോടും, ഞങ്ങളുടെ ദൈനംദിനമായ നല്ല ആഗ്രഹങ്ങളോടും ഞങ്ങളുടെ ചിന്തകളോടും പ്രവർത്തനങ്ങളോടും എന്നേക്കും വർദ്ധിച്ചിരിക്കുമാറാകണമേ. ആമേൻ.
ആമേൻ.